നമുക്കൊരു വാക്യം വായിക്കാം. എബ്രായ ലേഖനം അതിന്റെ 4:4 പതിനഞ്ചാമത്തെ വാക്യം, 15-16 വാക്യങ്ങൾ. ഓക്കെ, എബ്രായ ലേഖനം ഈ വാക്യം 5 ഒരു ഇൻട്രൊഡക്ഷനാണ്. 5 യേശുക്രിസ്തു എന്ന മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനും ഭൂമിയിൽ നിന്നുള്ള ലേവ്യ പൗരോഹിത്യത്തിലുള്ള പുരോഹിതന്മാരും തമ്മിലുള്ള ഡിഫറൻസിനെ മെയിനായിട്ട് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരു ബുധനാഴ്ച മീറ്റിംഗില് ഈ എബ്രായ ലേഖനത്തിലെ ഈ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് എനിക്കറിയാം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, ഞാൻ ചിലപ്പം ചിന്തിക്കാറുണ്ട്, ചിലപ്പോ വേറൊരു സമയത്ത് ചില കാര്യങ്ങൾ പറഞ്ഞാൽ കൊള്ളാമെന്ന് ചിന്തിക്കാറുണ്ട്. പക്ഷെ ഞാൻ ദൈവവനം ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് ദൈവവനമൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ ദൈവവനം പഠിപ്പിക്കാനായിട്ട് ഒരു ദൈവദാസൻ വീഴായിരുന്നു. അന്നേരം അദ്ദേഹം വളരെ ഒരു 10-45 കിലോമീറ്ററിൽ കൂടുതൽ സ്കൂട്ടർ ഓടിച്ചിട്ടാണ് അദ്ദേഹം വരുന്നത്. ബാംഗ്ലൂരിന്റെ ഒരു സൈഡിൽ നിന്ന് മറ്റേ അറ്റത്തോട്ട് അങ്ങനെ വരുമ്പോൾ സാധാരണ ഞങ്ങൾ കുറച്ചുപേരെ കാണാറുള്ളൂ, വളരെ ചുരുക്കം പേരെ കാണാറുള്ളൂ. ചിലപ്പോൾ ഒരാള്, ചിലപ്പോൾ രണ്ടുപേരൊക്കെ കാണാറുള്ളൂ. അന്നേരം അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു പ്രാവശ്യം പറഞ്ഞതുപോലെ ഇത്രയും ദൂരെ ഓടിച്ച് ഞങ്ങളെ ഇത്ര ആൾക്കാർ കുറവാണെങ്കിൽ പഠിപ്പിക്കാൻ വരണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ദൈവം ഒരു നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടൊരു സന്ദേശം തന്നിട്ടുണ്ട്. അത് പറയുന്ന എത്ര പേരുണ്ടെന്നുള്ളത് അവിടെ വിഷയമല്ല, കേൾക്കുന്ന ആൾക്കാർ എങ്ങനെയുള്ളവരാണെന്നുള്ള വിഷയമല്ല. കാരണം ഞാൻ ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല ദൈവം തന്ന സന്ദേശം പറയുന്നു എന്നേ ഉള്ളൂ പറഞ്ഞു. ഞാൻ അന്നേരം മനസ്സിലാക്കി, ഞാൻ ആ സമയങ്ങളിലൊക്കെ പഠിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര പേര് കേൾക്കുന്നു, എത്ര പേര് ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ എത്ര പേരുണ്ട് എന്നുള്ളതൊന്നും വലിയ വിഷയമാകാനായിട്ട് പാടില്ല. നമ്മൾ ദൈവവനം സംസാരിക്കുമ്പോൾ ദൈവം ഹൃദയത്തിൽ തരുന്നൊരു ഭാരം, അല്ലെങ്കിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അത് വേറൊരു സമയത്തേക്ക് മാറ്റിവെക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. പറഞ്ഞാൽ മനസ്സിലാക്കാൻ, ചിലപ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതല്ല, ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് കുറച്ച് ശ്രദ്ധയോടിരിക്കണം എന്നാവശ്യപ്പെടുകയാണ്. ഇത് എബ്രായ ലേഖനം ഞാൻ പറഞ്ഞ പോലെ 5 യേശു ക്രിസ്തു എന്ന മഹോപുരോഹിതൻ, ക്രൈസ്റ്റ് ദ ഹൈ പ്രീസ്റ്റ് എന്നുള്ളതാണ് പറയാനായിട്ട് വരുന്നത്. ഈ എബ്രായ ലേഖനത്തിൽ നിന്നാണ് ഒരുപാട് തെറ്റായിട്ടുള്ള ഉപദേശങ്ങൾ പലയിടത്തും പരക്കുന്നത്. അതിന് കാരണം എബ്രായ ലേഖനം കുറച്ച് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്, വ്യാഖ്യാനിക്കാനായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അതിൽ നിന്ന് തന്നെ ഒരുപാട് തെറ്റായിട്ടുള്ള ഉപദേശങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ഈ തെറ്റായിട്ടുള്ള ഉപദേശങ്ങൾ സൂക്ഷിക്കേണ്ടപ്പോൾ നമുക്ക് സാധാരണ പറ്റുന്നൊരു തെറ്റ്, പൊതുവെ എല്ലാവർക്കും പറ്റുന്നൊരു തെറ്റ്, നമ്മൾ എന്താണ് പ്രസംഗിക്കുന്നത് എന്നുള്ളതിനേക്കാൾ ആരാണ് പ്രസംഗിക്കുന്നത് എന്നുള്ളതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കും. അതായത് നമ്മുടെ മനസ്സിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നവർ എന്ന മനസ്സിൽ പിക്ചറുള്ള ചില ആൾക്കാർ കാണും. നമ്മളുടെ ഡീഫോൾട്ടാണ്, നമ്മളിപ്പം മനസ്സിൽ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലരുടെയൊക്കെ പേരൊക്കെ വരും. അതായത് അവരുടെയൊക്കെ ഉപദേശങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ദൈവവനത്തിൽ നിന്നുള്ളതാണോ എന്ന് ചിലപ്പോൾ ശ്രദ്ധിച്ചു നോക്കിയേക്കാം. അതേസമയം ദൈവവനം വ്യക്തമായിട്ട് പഠിപ്പിക്കുകയും യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ സാക്ഷ്യമുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ ദൈവദാസന്മാരായിട്ടുള്ള വ്യക്തികൾ, ദൈവവനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പുള്ള വ്യക്തികൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത്ര ശ്രദ്ധിക്കത്തില്ല. കാരണം അവർ പഠിപ്പിക്കുന്നത് ദൈവവനത്തിലുള്ളതാണ് എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും. അങ്ങനെയാണ് ചിലപ്പോൾ നമുക്ക് തെറ്റുപറ്റുന്നത്. പക്ഷെ അതല്ല ദൈവവനത്തിലെ രീതി. ബൈബിളിൽ പഠിപ്പിക്കുന്നത് നമ്മൾ ലൂക്കോസ് എഴുതിയ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് പഠിപ്പിച്ചത് പോലും അവർ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു അത് അങ്ങനെ തന്നെയാണോ എന്നുള്ളത്. അതായത് ആര് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ആ പറയുന്ന വ്യക്തിക്ക് ഒരു ഇൻഫാലിബിലിറ്റി ഇല്ല. ആര് പറഞ്ഞാലും തെറ്റാം, ആര് പറഞ്ഞാലും ദൈവവനമായിട്ട് ചെക്ക് ചെയ്ത് നോക്കണം, നമുക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് കഴിയും. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പലയിടത്തും പ്രസംഗിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ തെറ്റ് പറഞ്ഞു കഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം ഉറപ്പാണ് ആരും ഇത് കണ്ടുപിടിക്കത്തില്ല എന്നുള്ളത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ബേസിക്കലി ശ്രദ്ധ കുറവാണ് ആൾക്കാർക്ക് ദൈവവനം പഠിപ്പിക്കുമ്പോൾ. ഞാനിപ്പോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെയൊക്കെ മനസ്സ് എവിടെയാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ അല്ലേ. ചിലരൊക്കെ ഉറക്കം തൂങ്ങുന്നുണ്ടായിരിക്കാം, ചിലരൊക്കെ നാട്ടിൽ പോകാനായിട്ടുള്ള ചിന്തയിലായിരിക്കാം, നാട്ടിൽ നിന്ന് വന്നതിന്റെ ഹാങ് ഓവറിലായിരിക്കാം, ചിലരൊക്കെ മുഖത്തോട്ട് നോക്കിയിരിക്കുമ്പോൾ തന്നെ മനസ്സ് വീട്ടിലെ ജോലി സ്ഥലങ്ങളൊക്കെ കറങ്ങുന്നുണ്ടായിരിക്കാം. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, തെറ്റായിട്ടുള്ള അഥവാ തെറ്റ് പറഞ്ഞു വിട്ടു കഴിഞ്ഞാലും ആരും ചോദിക്കാറില്ല. ചിലപ്പോൾ തെറ്റാണെന്ന് നമ്മൾ തന്നെ ചിലപ്പോൾ തിരിച്ച് പിന്നീട് കണ്ടുപിടിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ബേസിക്കലി നേരം എബ്രായ ലേഖന കർത്താവ് യേശുക്രിസ്തു എന്ന മഹാപുരോഹിതനെ പറ്റി പരിചയപ്പെടുത്താനായിട്ട് പറയുന്ന അധ്യായമാണ് എബ്രായ ലേഖനം 5. യേശുക്രിസ്തുവിനെ മഹാപുരോഹിതനായിട്ട് പരിചയപ്പെടുത്തുന്ന ഏക ബൈബിളിലെ പുസ്തകം എബ്രായ ലേഖനമാണ്. ലേഖനങ്ങളിൽ ബാക്കി എല്ലായിടത്തും യേശുക്രിസ്തുവിനെ മഹാപുരോഹിതൻ എന്ന് പരിചയപ്പെടുന്നില്ല. യേശുക്രിസ്തുവിനെ മഹാപുരോഹിതൻ എന്നുള്ള ഇൻട്രൊഡക്ഷൻ അപ്പോസ്തലനായിട്ടുള്ള എബ്രായ ലേഖന കർത്താവ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എബ്രായ ലേഖനം അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ കൂടിയാണ്. അവിടെയാണ് പറഞ്ഞു തുടങ്ങുന്നത് ഈ വിഷയം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി വന്നതിന്റെ കാര്യം പറയാണ്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. യേശുക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ ആദ്യം പറയുന്ന യേശുക്രിസ്തു മഹാപുരോഹിതൻ എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞിരിക്കുന്നത്. കാരണം യേശുക്രിസ്തു മരിക്കുന്നത് മഹാപുരോഹിതനായിട്ടല്ല, മരിക്കുന്നത് ദൈവത്തിന്റെ കുഞ്ഞാടായിട്ടാണ്, യാഗമൃഗമായിട്ടാണ് മരിക്കുന്നത്. യാഗമൃഗവും യാഗമൃഗത്തിന്റെ രക്തവും കൊണ്ട് പോകുന്ന മഹാപുരോഹിതനും ദൈവവചനത്തിൽ ഒരേ വ്യക്തി തന്നെയാണ്. അന്നേരം ആദ്യം യേശുക്രിസ്തു യാഗമൃഗമായിട്ട് ഇല്ലെങ്കിൽ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നതാണ് പറയുന്നത്. അവിടെ പറയുന്ന മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി. കാരണം എന്തിനാണ് യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ജഡരക്തങ്ങളോട് കൂടിയ മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നത് എന്ന് പറയാണ്. അതിന്റെ കാരണം അവൻ മരിക്കാൻ വേണ്ടിയിട്ടാണ്. യേശുക്രിസ്തു യാഗ മൃഗമാകുന്നത് മനുഷ്യൻ എന്ന നിലയിലാണ്, ദൈവം എന്ന നിലയിലല്ല. അതുപോലെ തന്നെ യേശുക്രിസ്തു മഹാപുരോഹിതനാകുന്നതും മനുഷ്യൻ എന്ന നിലയിലാണ്, ദൈവം എന്ന നിലയിലല്ല. കാരണം യാഗമൃഗമായിട്ട് മരിക്കേണ്ടിയിട്ടാണ് യേശുക്രിസ്തു മനുഷ്യനായിട്ട് ഭൂമിയിൽ വരുന്നത്. അതുകൊണ്ടാണ് ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്നവനായി, മരണം ആസ്വദിക്കുവാൻ ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്നവനായി യേശു വന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. എബ്രായലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുകയാണെങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ ദൂതന്മാരിലും അല്പം താഴ്ച വന്ന യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ താഴ്ച വന്നവനായി മനുഷ്യനായി വന്നതിന്റെ ആദ്യത്തെ കാരണം മരിക്കാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യന് മാത്രമേ മരിക്കാൻ കഴിയുള്ളൂ, ദൈവത്തിന് മരിക്കാൻ കഴിയില്ല. ദൈവം അമർത്യനാണെന്നാണ് ദൈവം പഠിപ്പിക്കുന്നത്. രണ്ടാമത് മഹാപുരോഹിതനെ പറ്റി പറയുമ്പോൾ ആദ്യം പറയുന്നത് അടുത്ത വാക്യത്തിലാണ്, അതാണ് 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദൂതന്മാരെ സംരക്ഷണം ചെയ്യാനല്ല അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണം ചെയ്യാൻ അത്രേ വന്നത്. 17-ാമത്തെ വാക്യം, അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം വരുത്തുവാൻ, പ്രായച്ചിത്തമാകുകയല്ല, പ്രായച്ചിത്തമാകുന്ന മരിച്ചുകൊണ്ടാണ്, പ്രായച്ചിത്തം വരുത്തുന്നത് മഹാപുരോഹിതൻ രക്തം കൊണ്ട് തിരിശീലയ്ക്കകത്തേക്ക് കീറിട്ട് പ്രായച്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും അവൻ തന്റെ സഹോദരന്മാരോട് സദൃശ്യരാവാൻ ആവശ്യമായിരുന്നു. അന്നേരം യേശുക്രിസ്തു മനുഷ്യനായി വന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം പറയാണ്, അവൻ മഹാപുരോഹിതനാവണമെങ്കിൽ സകലത്തിനും തന്റെ സഹോദരന്മാരോട് സദൃശ്യൻ ആകേണ്ടതായിരുന്നു. യേശുക്രിസ്തു മരിക്കണമെങ്കിൽ യേശുക്രിസ്തു ജഡരക്തങ്ങളോടുകൂടിയ മനുഷ്യനായിട്ട് ഭൂമിയിൽ വരേണ്ടതാകുന്നു. യേശുക്രിസ്തു മഹാപുരോഹിതനാവണമെങ്കിൽ സകലത്തിലും അവൻ തന്റെ സഹോദരന്മാരോട് സദൃശ്യനാകാൻ ആവശ്യമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എന്തായിരുന്നു ആവശ്യം എന്നുള്ളത് അവിടെ പറഞ്ഞിരിക്കുകയാണ്, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവരാകും. അന്നേരം രണ്ട് കാര്യങ്ങൾ, ഒന്ന് മരിക്കാൻ വേണ്ടി, രണ്ട് പരീക്ഷിക്കപ്പെടാൻ വേണ്ടി. ഈ രണ്ട് കാര്യങ്ങളും ദൈവം എന്ന നിലയിൽ യേശുക്രിസ്തുവിന് കഴിയില്ല. കാരണം എന്താണ്? ദൈവത്തിന് മരിക്കാൻ കഴിയില്ല, ദൈവത്തിന് പരീക്ഷിക്കപ്പെടാനും കഴിയത്തില്ല. യാക്കോബ് ലേഖനം പറയാണ്, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടുന്നവനല്ല. അന്നേരം ദൈവം എന്ന നിലയിൽ യേശുക്രിസ്തുവിന് ചെയ്യാൻ കഴിയാത്ത രണ്ട് കാര്യങ്ങളാണ് മരിക്കുക എന്നതും പരീക്ഷിക്കപ്പെടുക എന്നുള്ളതും. ഇത് രണ്ടും ആവശ്യമാണ്. ഒന്ന് യാഗമൃഗം എന്ന നിലയിൽ പാപം ഏറ്റെടുക്കാനും, ഒന്ന് മഹാപുരോഹിതൻ എന്ന നിലയിൽ നമുക്ക് തുല്യം സകലത്തിലും സദൃശ്യനായി തീരാനായിട്ടും നമ്മളുടെ അടുത്ത് സഹതപിക്കാനായിട്ടും അവൻ പരീക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യമുണ്ട്. അന്നേരം ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നത്. അന്നേരം നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഒന്നിന് വിരുദ്ധമല്ല. യേശുക്രിസ്തു ഈ ഭൂമിയിൽ പാപമില്ലാത്ത കുഞ്ഞാടായിട്ട് വന്നെങ്കിൽ മാത്രമേ യേശുക്രിസ്തുവിന് പാപം വഹിച്ചുകൊണ്ട് മരിക്കാൻ കഴിയത്തുള്ളൂ. അതേപോലെ തന്നെ യേശുക്രിസ്തു മനുഷ്യനായി സകലത്തിനും നമുക്കുള്ളിലായി പരീക്ഷിക്കപ്പെട്ടെങ്കിൽ മാത്രമേ യേശുക്രിസ്തുവിന് നമ്മുടെ സഹതപിക്കാനും നമുക്ക് തുല്യനായിട്ടുള്ള മഹാപുരോഹിതനുമാക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇത് രണ്ടും കൂടി യേശുക്രിസ്തുവിൽ ഒരുമിച്ച് വരണം. യേശുക്രിസ്തുവിന്റെ ജഡത്തിൽ പാപമുണ്ടാവാനായിട്ട് പാടില്ല, അതേസമയം തന്നെ യേശുക്രിസ്തു പരീക്ഷിക്കപ്പെടുകയും വേണം. അതാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ 5-ാമത്തെ അധ്യായത്തിൽ വായിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് പറയുന്നത്. 4:15-16, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, എന്നിട്ട് പറയാണ് പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. ഇത് മലയാളത്തിലെ ട്രാൻസ്ലേഷൻ ഓൾമോസ്റ്റ് ശരി തന്നെയാണ്, അത് തെറ്റല്ല. നമ്മൾ മനസ്സിലാക്കണം മലയാളം ബൈബിൾ വളരെ ഒറിജിനലിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ബൈബിൾ തന്നെയാണ്, തെറ്റായിട്ടുള്ള ട്രാൻസ്ലേഷൻ അല്ല. പക്ഷെ ഈ വാക്യം ആക്യുറേറ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിന് ഇംഗ്ലീഷിലെ വാക്യം ശരിക്കുമുള്ള ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്, ബട്ട് വൺ ഹു ഹാസ് ബീൻ ടെംപ്റ്റഡ് ഇൻ ഓൾ തിങ്സ് ആസ് വി ആർ യെറ്റ് വിതൗട്ട് സിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യെറ്റ് ഹി ഡിഡ് നോട്ട് സിൻ എന്നല്ല ഒറിജിനലിലും ഇംഗ്ലീഷിലും, യെറ്റ് ഹി വാസ് വിതൗട്ട് സിൻ. നേരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എബ്രായനർത്ഥ പറയുന്ന രണ്ട് കാര്യങ്ങൾ പറയാണ്, യേശു ക്രിസ്തു പാപമില്ലാത്തവനായിരുന്നു, ഹി വാസ് വിതൗട്ട് സിൻ, യെറ്റ് ഹി വാസ് ടെംപ്റ്റഡ് ലൈക്ക് അസ്. ഇത് രണ്ടും ഒരുമിച്ച് പോകുന്നതാണ്. കാരണം യേശു ക്രിസ്തുവിന്റെ രണ്ട് ശുശ്രൂഷയും ഒരുമിച്ച് വരണമെങ്കിൽ ഇത് രണ്ടും വരണം. യേശു ക്രിസ്തു പാപമില്ലാത്തവനായിരുന്നു, അതേസമയം തന്നെ യേശു ക്രിസ്തു പരീക്ഷിക്കപ്പെട്ടു. അങ്ങനെ പാപമില്ലാത്ത വ്യക്തിക്ക് എങ്ങനെയാണ് പരീക്ഷിക്കപ്പെടാൻ കഴിയുന്നതെന്നായിരിക്കും ചോദ്യം. തീർച്ചയായിട്ടും പരീക്ഷിക്കപ്പെടാൻ കഴിയും, ആദം പരീക്ഷിക്കപ്പെട്ടതാണ്. പാപമില്ലാത്ത വ്യക്തിക്കും പരീക്ഷിക്കപ്പെടാൻ കഴിയും, കാരണം യേശു ക്രിസ്തു മനുഷ്യനായിട്ടാണ് ഭൂമിയിൽ വന്നത്. ഈ കാര്യം പറഞ്ഞ് വന്നിട്ട് അതിന്റെ കണ്ടിന്യൂവേഷനിലേക്കാണ് എബ്രായ ലേഖനം അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് കയറുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലില്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരെണ്ണത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെറ്റിപ്പോവും. അന്നേരം ദൈവവചനത്തിലെ ഹോൾ ട്രൂത്ത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കാം. യേശു ക്രിസ്തു പാപമില്ലാത്തവനായിരുന്നു എന്നുള്ളതാണ് ബൈബിളിന്റെ അടിസ്ഥാന ഉപദേശം. അത് തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ രക്ഷ പോലും തെറ്റിപ്പോവും. അതേസമയം തന്നെ പാപമില്ലാത്തവനായെങ്കിലും അവൻ പരീക്ഷിക്കപ്പെട്ടു, ആ പരീക്ഷണം റിയൽ ആയിരുന്നു എന്നുള്ളതാണ് ദൈവവചനം പഠിപ്പിക്കുന്ന, വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന അടുത്ത ഉപദേശം. ഇത് രണ്ടും കൂടി പറഞ്ഞിട്ട് എബ്രായ ലേഖനം അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് എബ്രായ ലേഖന കർത്താവ് കടക്കുകയാണ്. അവിടെ മനുഷ്യരുടെയിൽ നിന്നെടുക്കുന്ന മഹാപുരോഹിതനും ദൈവത്താൽ നിയമിക്കപ്പെട്ട മഹാപുരോഹിതനും തമ്മിലുള്ള സാമ്യവും വ്യത്യാസവും രണ്ടും അവിടെ പറയുന്നുണ്ട്. അവിടെ അഞ്ചിന്റെ ഒന്നിൽ പറയാണ്, മനുഷ്യരിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്ക് വേണ്ടി വഴിപാടും യാഗവും അർപ്പിക്കാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. നേരെ മഹാപുരോഹിതൻ നിയമിക്കപ്പെടുന്നത് മനുഷ്യർക്ക് വേണ്ടി ദൈവത്തിന്റെ മുമ്പിൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് നിൽക്കാനായിട്ടാണ്. എന്നിട്ട് പറയണം, മനുഷ്യരിൽ നിന്നെടുക്കുന്ന മഹാപുരോഹിതന്റെ കാര്യമാണ് അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നത്. താനും ബലഹീനത പൂണ്ടതവനാകയാൽ അറിവില്ലാത്തവരോടും വഴിപറ്റി പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവരാണ്. ഇനി മനുഷ്യരുടെ ഇടയിൽ നിന്നെടുക്കുന്ന മഹാപുരോഹിതന് മനുഷ്യരോട് സഹതാപം കാണിക്കാനുള്ളതിന്റെ കാരണം എന്താണ്? കാരണം അവിടെ പറയുന്നുണ്ട് താനും ബലഹീനത പൂണ്ടവനാണ്. മനുഷ്യരിൽ ഇടയിൽ നിന്നെടുക്കുന്ന ഒരു മഹാപുരോഹിതൻ മനുഷ്യരോട് സഹതാപം കാണിക്കാനായിട്ടുള്ള കാരണം അവിടെ പറയണ, താൻ ബലഹീനത പൂണ്ടവനാണ്. എന്താണ് ആ ബലഹീനത? അടുത്ത വാക്യം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, പാപം തന്നെയാണ് ആ ബലഹീനത. അടുത്ത വാക്യം പറയാണ്, ബലഹീനത നിമിത്തം ജനത്തിന് വേണ്ടി എന്നതുപോലെ തനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടവനും ആകുന്നു. അന്നേരം അവിടെ പറയാണ്, ആ ബലഹീനത മനുഷ്യരിൽ നടക്കുന്ന എടുക്കുന്ന മഹാപുരോഹിതന്റെ ബലഹീനത എന്നത് പാപമാണ്. ആ പാപം എന്ന ബലഹീനത ഉള്ളതുകൊണ്ട് അവൻ എന്ത് ചെയ്യണം? അവൻ ജനത്തിനു വേണ്ടി എന്നതുപോലെ തനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടതാകുന്നു. അന്നേരം ഇത് വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും യേശു ക്രിസ്തുവിനെ പറ്റി അതാണ് പറയുന്നത്. അല്ല, അടുത്തത് കോൺട്രാസ്റ്റ് ആണ് പറയുന്നത്. യേശു ക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ എബ്രായ ലേഖനത്തിൽ തന്നെ അതിന്റെ ഏഴാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു എന്ന മഹാപുരോഹിതനെ പറ്റി പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതൻ. ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിക്കുവാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. അന്നേരം അവിടെ പറയുന്നിരിക്കുകയാണ്, യേശു ക്രിസ്തുവിന് ഈ ബലഹീനത ഇല്ലായിരുന്നു. ഏത് ബലഹീനത? മനുഷ്യരുടെ ബലഹീനതയായ പാപമില്ലായിരുന്നു. എങ്കിലും യേശു ക്രിസ്തുവിന് മനുഷ്യരോട് സഹതാപം കാണിക്കാൻ കഴിയുമായിരുന്നു, കാരണം ഹി വാസ് എ മാൻ വിത്തൌട്ട് സിൻ. എങ്കിലും യേശു ക്രിസ്തു പരീക്ഷിക്കപ്പെട്ടു. അതാണ് എബ്രായ ലേഖനം 4:15 വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ഈ ഒരു കോൺട്രാസ്റ്റാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് ഞാൻ എടുത്തു പറയുന്ന ഈ രണ്ട് ട്രൂത്തും എവിടെയെങ്കിലും തെറ്റിയാൽ നമുക്ക് തെറ്റും. അതിൽ ആദ്യത്തെ ട്രൂത്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. യേശു ക്രിസ്തുവിൽ പാപമില്ലായിരുന്നു, പാപമില്ലാത്ത യേശു ക്രിസ്തുവാണ് പരീക്ഷിക്കപ്പെട്ടത്. നമ്മൾ പാപത്തിലാണ് പരീക്ഷിക്കപ്പെടുന്നത്. യാക്കോബൻ ലേവനം എടുക്കുമ്പോൾ നമ്മുടെ പരീക്ഷ എങ്ങനെയാണ് പറയുന്നുണ്ട്? ഒരു മനുഷ്യൻ സ്വന്തം മോഹങ്ങളാൽ ആകർഷിച്ച് വശീകരിക്കപ്പെട്ടതാകുന്നു, പരീക്ഷിക്കപ്പെടുന്നു. ഓക്കെ, ഇനി ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതാണ് ആദ്യം പറയുന്നത്. രണ്ടാമത് പറയുകയാണ്, ഈ മഹാപുരോഹിതൻ എന്നുള്ള അപ്പോയിന്റ്മെന്റ് ഞാൻ മഹാപുരോഹിതൻ നാളെ മുതലായേക്കാം എന്ന് പറഞ്ഞ ഒരാൾ തീരുമാനിച്ചിട്ട് മഹാപുരോഹിതനാകാൻ ഒക്കുകയില്ല. കാരണം എന്ത് ചെയ്യണം? ദൈവം അവനെ മഹാപുരോഹിതനായി വിളിക്കണം. ഇറ്റ് ഈസ് എൻ അപ്പോയിന്റ്മെന്റ് ഫ്രം ഗോഡ്. അതാണ് ആ രണ്ടാമത്തെ സാമ്യം. അടുത്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. നേരം മഹാപുരോഹിതനാകാനായിട്ട് ദൈവത്തിന്റെ കോളിംഗ്, മഹാപുരോഹിതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവായിട്ട് നിൽക്കാനായിട്ടുള്ള കോളിംഗ്, ദൈവം വിളിച്ചെങ്കിൽ മാത്രമേ ഒക്കത്തുള്ളൂ. അതുകൊണ്ടും തന്നെ ക്രിസ്തുവും മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തില്ല. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ. അതിൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇറ്റ് ഇസ് നോട്ട് ടേക്കൺ ബട്ട് ഇറ്റ് വാസ് ഗിവൺ. അന്നേരം എല്ലാ അധികാരവും ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റിൽ കൂടെ നടക്കത്തുള്ളൂ എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവിക അധികാരങ്ങൾ നമുക്ക് സ്വയം ഏറ്റെടുക്കാനായിട്ട് കഴിയത്തില്ല, ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റ് ആണ്. എന്നാൽ അവിടെയും ഒരു വ്യത്യാസമുണ്ട്. പഴയ നിയമ പുരോഹിതന്മാർ ദൈവത്താൽ നിയമിക്കപ്പെട്ടവരാണെങ്കിലും അവർ നിയമിക്കപ്പെടുന്നത് ജഡപ്രകാരമുള്ള ലൈനിലാണ്. അതാണ് എബ്രായ ലേഖനം 8:15 വാക്യത്തിൽ പറയുന്നത്. ഇവിടെയുള്ള വ്യത്യാസമാണ്, അപ്പോയിന്റ്മെന്റിലും വ്യത്യാസമുണ്ട്. പഴയ നിയമ പുരോഹിതന്മാർ ജഡപ്രകാരമുള്ള തെരഞ്ഞെടുപ്പായിരുന്നെങ്കിൽ, ലേവ്യ പുരോഹിത്യം അതിന്റെ ഹൈറാർക്കിയൽ തെരഞ്ഞെടുപ്പാണെങ്കിൽ, ഇല്ലെങ്കിൽ മക്കൾ അതിന്റെ മക്കൾ അതിന്റെ മക്കൾ എന്നുള്ള പാരമ്പര്യ പ്രകാരമുള്ള തെരഞ്ഞെടുപ്പായിരുന്നുവെങ്കിൽ, പുതിയ നിയമത്തിലെ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം 15 വാക്യത്തിൽ പറയാണ്, എബ്രായ ലേഖനം 7:15, ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല, അഴിഞ്ഞുപോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ വേറെയൊരു പുരോഹിതൻ മൽക്കീസദേക്കിന് ക്രമമായി സദൃശനായി ഉദിക്കുന്നു എന്ന് അധികം തെളിഞ്ഞു വരുന്നുവല്ലോ. അവിടെ പറയാണ്, യേശു ക്രിസ്തു മഹാപുരോഹിതനായത് അഴിഞ്ഞുപോകാത്ത ഇൻഡിസ്ട്രക്റ്റബിൾ ലൈഫ് അതിലൂടെയാണ്. ദൈവമക്കൾ യഥാർത്ഥത്തിൽ രാജകീയ പുരോഹിതന്മാരാകുന്നതും ദൈവത്തിന്റെ അഴിഞ്ഞുപോകാത്ത ജീവന്റെ ശക്തിയാലാണ്. ഒരു വ്യക്തിയും അല്ലാതെ പാരമ്പര്യം കൊണ്ട് മഹാപുരോഹിതനാകുകയില്ല. ലേവ്യ പൗരോഹിത്യം അങ്ങനെയായിരുന്നു. ദൈവം അഹരോനെ തെരഞ്ഞെടുത്തെങ്കിൽ ആ ലൈനിൽ തന്നെ പുരോഹിതന്മാരെന്നെങ്കിൽ, യേശു ക്രിസ്തു അതിൽ നിന്ന് വ്യത്യസ്തനായി ദൈവത്തിന്റെ അഴിഞ്ഞുപോകാത്ത ജീവന്റെ ശക്തിയിലാകുന്നു മഹാപുരോഹിതൻ. എന്നാൽ ഈ ഒരു വ്യത്യാസങ്ങളാണ് പറഞ്ഞു വരുന്നത്. ഈ വ്യത്യാസങ്ങൾ പറഞ്ഞു താഴേക്ക് വരുമ്പോൾ, അതിന്റെ 7 വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെയാണ് പല തെറ്റുകളും പലയിടത്തും ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് അത് വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ചില കാര്യങ്ങൾ. 7, 8, 9 വാക്യങ്ങൾ ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് എബ്രായലേഖനം കർത്താവ് വരികയാണ്. ഇത് കേട്ടാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ എബ്രായലേഖനം കർത്താവ് അടുത്ത് പറയേണ്ടത് ഇത് തെളിയിച്ചു തരാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പല രീതിയിൽ ഇതിലെ വ്യാഖ്യാനങ്ങൾ പോവുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ പറയുകയാണ്, യേശു ക്രിസ്തു, ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം, എബ്രായലേഖനത്തിൽ തന്നെ യേശു ക്രിസ്തു പാപമില്ലാത്തവനായിരുന്നു. പാപമില്ലാത്തവനായിട്ടാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. പാപമില്ലാത്തവനായിട്ടാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചത്. പാപപരിഹാരമായിട്ട് തന്നെ താൻ നിഷ്കളങ്കനായി തന്നെയാണ് തന്നെ അർപ്പിച്ചത്. നേരെ ജീവിതത്തിൽ ഒരിക്കൽ പോലും യേശുവിന്റെ ഉള്ളിൽ പാപം വന്നിട്ടേയില്ല. അതാണ് ആദ്യത്തെ കാര്യം. അതാണ് യേശു ക്രിസ്തുവിന്റെ പാപപരിഹാരത്തിന്റെ റിക്വയർമെന്റ്. രണ്ടാമതാണ് മഹാപുരോഹിതന്റെ കാര്യം വരുന്നത്. ഇവിടെ മഹാപുരോഹിതന്റെ കാര്യം പറയുമ്പോൾ പറയാണ്, ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷയും അഭയാദനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണപൂർണനായി തീർന്നു. അങ്ങനെ അവൻ മഹാപുരോഹിതൻ എന്ന നാമം ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നതാണ് പറഞ്ഞത്. നേരെ ഇതിന്റെ രണ്ട് തരത്തിലുള്ള ഉപദേശങ്ങൾ ഞാൻ പറയാം. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നതെല്ലാം നിങ്ങൾ സ്വയം ദൈവവചനം വായിച്ചു നോക്കേണ്ടതാണ്. ഒരു ഉപദേശം, യേശു ക്രിസ്തു നമ്മളുടെ പോലെയുള്ള ജഡത്തിൽ വന്നു, പാപം താൽ മരണപ്പെടും എന്നുള്ള, പാപം ചെയ്ത് മരിക്കാനായിട്ടുള്ള സാധ്യത ഉള്ളതുകൊണ്ട് യേശു ക്രിസ്തു ഉറച്ച നിലവിളിയോടും കരച്ചിലോടും കൂടി തുടർച്ചയായി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പാപത്തെ ജയിച്ച് ജീവിതകാലം മുഴുവൻ ജീവിച്ച ആ സ്ട്രഗിളിനെ പറ്റിയാണ് ഇവിടെ പറയുന്നതെന്നാണ് ഒരു വ്യാഖ്യാനം. യേശു ക്രിസ്തുവിന്റെ പാപം ചെയ്ത് മരിക്കുന്ന, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന, തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിവുള്ളവനോട് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് കണ്ടിന്യൂസ് ആയി പാപത്തോട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. ആ ജീവിതത്തിന്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളിത് മനസ്സിലാക്കാം. ഞാൻ ആദ്യം പറഞ്ഞു യേശു ക്രിസ്തു എങ്ങനെയാണ് ഈ ഭൂമിയിൽ വന്നതെന്നുള്ളത്. യേശു ക്രിസ്തു ദൈവത്തെ അനുസരിച്ചത് ഒരു കണ്ടിന്യൂസ് സ്ട്രഗിളിൽ കൂടിയായിരുന്നു എന്ന് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല. യേശു ക്രിസ്തു കർത്താവിനെ അനുസരിച്ചത്, യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു എന്തിനാണ് വന്നത് എന്നുള്ളത് എബ്രായലേഖനം അതിന്റെ പത്താമത്തെ അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യത്തിൽ പറയാണ്, യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പുള്ള കാര്യമാണ്. അവിടെ പറയാണ്, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. നേരെ ഞാൻ പറഞ്ഞ ആദ്യത്തെ ഒരു ഉപദേശം ഈ രീതിയിലാണ്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയി സ്ട്രഗിൾ കൂടി ഓരോ പാപത്തെ ജയിച്ച് ജയിച്ച് യേശു ക്രിസ്തു എന്തായി തീർന്നു, യേശു ക്രിസ്തു പെർഫെക്റ്റ് ആയി തീർന്നു. ആ പെർഫെക്റ്റ് ആയി യേശു ക്രിസ്തു തന്റെ ശരീരത്തെ യാഗമായിട്ട് അർപ്പിച്ചു. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. അങ്ങനെ പാപത്തിൽ നിന്ന് ഓരോ പാപത്തെ ജയിച്ച് 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 അവസാനം ഹി ബിക്കെയിം എ പെർഫെക്റ്റ് മാൻ, ആൻഡ് ദാറ്റ് പെർഫെക്റ്റ് മാൻ ബിക്കെയിം ദ സാക്രിഫൈസ്. അതാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയുള്ള സകലിനെ പറ്റി, അന്നേരം ഞാൻ പറഞ്ഞത് ഇവിടെ പറയാണ്, യേശു ക്രിസ്തു പറയാണ് യേശു ക്രിസ്തു എന്തിനാണ് ഈ ഭൂമിയിൽ വന്നതിനെ പറ്റി പറയാണ്, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. ഇത് സങ്കീർത്തനത്തിൽ നിന്നുള്ള കോട്ടാണ്. സങ്കീർത്തനം വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ആയിരിക്കും, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്നാണ് പറയുന്നത്. അന്നേരം യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നത് പ്രിയപ്പെട്ടുകൊണ്ടുള്ള ഇഷ്ടം ചെയ്യലായിരുന്നു. ഇല്ലെങ്കിൽ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടുകൂടി സ്നേഹിച്ചുകൊണ്ട് പൂർണ്ണ സന്തോഷത്തോടുകൂടിയായിരുന്നു ഈ കർത്താവിനെ അനുസരിച്ചത്. യേശു ക്രിസ്തു ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നതിനെ പറ്റി തന്നെ യേശു ക്രിസ്തു തന്നെ പറഞ്ഞ വേറൊരു വാക്യമുണ്ട്, യോഹന്നാന്റെ സുവിശേഷം നാലാമത്തെ അധ്യായത്തിന്റെ 34 വാക്യം. അന്നേരം യേശു ക്രിസ്തു പറയാണ് ദൈവത്തിന്റെ ഇഷ്ടം യേശു ക്രിസ്തു ചെയ്യുന്നത് ഒരു ആഹാരം പോലെയാണെന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത്. ഒരു ആഹാരം കഴിക്കുന്ന പോലെയാണ്. അന്നേരം ഞാൻ പറഞ്ഞ ആദ്യത്തെ ഉപദേശം ഇങ്ങനത്തെയാണ്. അന്നേരം അത് ശരിയാണോ നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുക. രണ്ടാമത് ഇപ്പോൾ കേൾക്കുന്ന വേറൊരു ഉപദേശമുണ്ട്, അത് പുതിയതായിട്ട് കേൾക്കുന്ന ഉപദേശമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നു പറഞ്ഞാൽ, ഈ പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ നിലവിളിയും കരച്ചിലും ഒന്നും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതല്ല, യേശു ക്രിസ്തു മനുഷ്യന്റെ റെപ്രസെന്റേറ്റീവായിട്ട് നിന്നുകൊണ്ട് മനുഷ്യൻ തന്റെ ഉള്ളിലുള്ള മനുഷ്യർക്ക് പകരമായിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചതാണ്. യേശു ക്രിസ്തുവിനെ ബാധിക്കുന്ന കാര്യമേ അല്ല എബ്രായ ലേഖനത്തിലെ 5 ഈ പറയുന്ന കാര്യങ്ങൾ എന്നാണ് രണ്ട് ഉപദേശം. ഞാൻ രണ്ട് കാര്യങ്ങളും പറഞ്ഞിട്ട് മുമ്പോട്ട് പോകണം. ഇത് വേറൊരു കാര്യമാണ്, വേറെ ചിലർ പഠിപ്പിക്കുന്നതാണ്. യേശു ക്രിസ്തു ഇത് പറഞ്ഞ തന്നെ പറ്റിയല്ല, തന്നെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ഇത്. എന്നാൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി, നമുക്ക് പകരക്കാരനായിട്ടിരുന്നു കൊണ്ട് നാം കരയുന്നതിന് പകരം യേശു ക്രിസ്തു കരഞ്ഞതാണ്. നാം കരയുന്നതിന് പകരം യേശു ക്രിസ്തു നിലവിളിച്ചാണ്. നാം കരയേണ്ടതിന് പകരമായിട്ടുള്ള ഒരു നിലവിളിയായിരുന്നു യേശു ക്രിസ്തുവിന്റേത്. അല്ലാതെ ഇത് യേശു ക്രിസ്തുവിനെ ബാധിക്കുന്നതല്ല എന്നാണ് രണ്ടാമത്തെ. എന്നാൽ ആദ്യത്തേലേക്ക് ഞാൻ പോവാണ്. ആദ്യത്തേത് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് യേശു ക്രിസ്തു ജീവിച്ചു എന്നല്ല ബൈബിള് പഠിപ്പിക്കുന്നത്. ബൈബിള് പഠിപ്പിക്കുന്ന യേശു ക്രിസ്തു പൂർണ്ണ ഹൃദയത്തോടുകൂടി കർത്താവിനെ അനുസരിച്ചു എന്നാണ്. എബ്രായലേഖനത്തിൽ തന്നെ ഒന്നാമത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ അതിന്റെ 1:9 പറയാണ്, നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും. ഹി ഡിലൈറ്റ് ടു ഡു ദ ഗോഡ്സ് വിൽ എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനം 16 പറയാണ്, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനും ഡിലൈറ്റ് ചെയ്തിരുന്നാണ്, ദൈവത്തിന്റെ ഇഷ്ടത്തിൽ സന്തോഷിച്ചിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞത് ഈ ഒരു കാര്യം യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലെ തുടർച്ചയായ സ്ട്രഗിളിനെ പറ്റി പറയാനായിട്ട് പറഞ്ഞതാവാനായിട്ടുള്ള സാധ്യതയില്ലെന്നാണ് എന്റെ ബോധ്യം. രണ്ടാമത്തെ കാര്യം തീർത്തും തെറ്റാണെന്നാണ്. കാരണം യേശു ക്രിസ്തുവിനെ ബാധിക്കാത്ത കാര്യവുമല്ല യേശു ക്രിസ്തു മറ്റുള്ളവർ ആർക്കോ വേണ്ടി കരഞ്ഞ് നിലവിളിക്കുകയായിരുന്നു എന്നുമുള്ള രണ്ട് ടീച്ചിങ് ഉണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെയാണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത് നമ്മൾ ദൈവം പഠിപ്പിക്കുമ്പോൾ. രണ്ടാമത്തെ കാര്യം തീർച്ചയായിട്ടും നമുക്കറിയാം, ഇത് യേശു ക്രിസ്തുവിനെ തന്നെപ്പറ്റി തന്നെ പറയുന്നതാണ്. കാരണം യേശു ക്രിസ്തു പറയാണ് അവിടെ വേണം, യേശു ക്രിസ്തു തന്റെ ഐഹികാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവരോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷയും അവയായനം കഴിയുകയും ഭയഭക്തിത്വത്തിന് ലഭിക്കുകയും ചെയ്യുന്നതാണ്. വേറെ ആർക്കും വേണ്ടി പ്രാർത്ഥിച്ചെന്നല്ല അവിടെ പറയുന്നത്. യേശു ക്രിസ്തു തന്റെ കാര്യം തന്നെയാണ് പ്രാർത്ഥിച്ചത്, തന്റെ കാര്യം തന്നെയാണ് അവിടെ പറഞ്ഞത്. അതല്ലേ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത് യേശു ക്രിസ്തു ഈ ഇഷ്ടം ചെയ്തത് ഒരു യന്ത്രമനുഷ്യൻ ചെയ്യുന്ന പോലെയല്ല. ചിലർ പറയാറുണ്ട് യേശു ക്രിസ്തുവിന് ഒന്നും വേറൊന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് യേശു ക്രിസ്തു ഒരു യന്ത്രമനുഷ്യന്റെ കൂട്ട്, ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ഇതിൽ യേശു ദൈവത്തെ അനുസരിക്കായിരുന്നു. അങ്ങനെയല്ല, യേശു ക്രിസ്തു പൂർണ്ണ ഹൃദയത്തോടുകൂടി തന്റെ ഇഷ്ടത്തെ കർത്താവിന് കീഴടക്കി വിട്ടുകൊണ്ട് പിതാവിന്റെ ഇഷ്ടം സന്തോഷത്തോടെ ചെയ്തുകൊണ്ട് ജീവിക്കായിരുന്നു. അല്ലാതെ ചെയ്യുന്ന ഒരു അനുസരണവും അനുസരണമല്ല, അനുസരണമെന്നേ പറയാൻ പറ്റത്തില്ല അല്ലെ. ഞാനിപ്പം വീട്ടിൽ ചെന്നിട്ട് എന്റെ റിമോട്ട് വെച്ചിട്ട് ടി വി ഓണാക്കുകയാണ്. എന്റെ റിമോട്ടിനെ ഞാൻ പറയുന്നത് ടി വി അനുസരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞത് ടി വി അനുസരിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റുമോ?
ഇല്ല, കാരണം ടി വിക്ക് വേറെ ഓപ്ഷൻ ഇല്ല
അല്ലെ. അതേസമയം ഒരു പട്ടിക്കുട്ടിയാണെങ്കിൽ പോലും അനുസരിച്ചു എന്ന് എനിക്ക് പറയാൻ കഴിയും, കാരണം അതിന് വേറൊരു സ്വതന്ത്രമായിട്ടുള്ള ഇച്ഛയുണ്ട്. അല്ലെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. യേശു ക്രിസ്തുവിന് ഈ ഭൂമിയിൽ വന്നപ്പോൾ യേശു ക്രിസ്തുവിന് സ്വതന്ത്രമായ ഇച്ഛയുള്ള ഫ്രീ വില്ലുള്ള പൂർണ്ണ മനുഷ്യനായിട്ടാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. എന്നാൽ യേശു ക്രിസ്തുവിൽ പാപമില്ലായിരുന്നു. യേശു ക്രിസ്തു പാപത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ശകൾ ഉണ്ടായിരുന്നു ദൈവനം പഠിപ്പിക്കുന്നില്ല. അതിനു പകരം കർത്താവ് പൂർണ്ണ ഹൃദയത്തോടുകൂടി തന്നെ തന്നെ ഏൽപ്പിച്ച് പിതാവിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടേ മുമ്പോട്ട് പോയിക്കൊണ്ടു. പിന്നെ എവിടെയാണ് ഈ പറയുന്ന കരച്ചിൽ, ഈ പറയുന്ന സ്ട്രഗിൾ, ഈ പറയുന്ന മരണത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ടുള്ള നിലവിളി, കണ്ണുനീരൊക്കെ എവിടെയാണ് വരുന്നത്? എന്തിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇനി ഞാൻ പറയുന്ന വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ പറയുന്നത് യേശു ക്രിസ്തു മഹാപുരോഹിതൻ എന്ന നിലയിൽ ദൈവത്താൽ അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന കാര്യം പറയുമ്പോഴാണ് ഇത് പറയുന്നത്. നമുക്ക് ചില വാക്യങ്ങളിലേക്ക് പോവാം. മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങൾ എടുക്കേണ്ടി വരും. മത്തായിയുടെ സുവിശേഷം 26:37-44 വാക്യങ്ങൾ. ഇവിടെ പറയാണ്, ഞാൻ പറഞ്ഞു യേശു ക്രിസ്തു ദൈവത്തിന്റെ ഇഷ്ടം പൂർണ്ണ ഹൃദയത്തോടുകൂടി, പൂർണ്ണ മനസ്സോടുകൂടി, പൂർണ്ണ ആത്മാവോടുകൂടി. അതാണ് ദൈവത്തിന്റെ കൽപ്പന. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടുകൂടി കർത്താവിനെ സ്നേഹിക്കണം, കർത്താവിനെ അനുസരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പൂർണ്ണ ഹൃദയത്തോടുകൂടി, പൂർണ്ണ സന്തോഷത്തോടുകൂടി ചെയ്തുവെങ്കിലും ഇവിടെ വരുമ്പോൾ വലിയ ഒരു സ്ട്രഗിള് ആദ്യമായിട്ട് ബൈബിൾ കാണുകയാണ്. ആദ്യമായിട്ടാണ് യേശു ക്രിസ്തുവിന്റെ ഈ ഒരു സ്ട്രഗിള് നമ്മൾ ദൈവത്തിൽ വായിക്കുന്നത്. ഞാൻ പറഞ്ഞു ബൈബിളിലെ 4 സുവിശേഷങ്ങളും ഒരേപോലെ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇറ്റ് ഈസ് പാരമൗണ്ട് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളാണ്. ഇവിടെ അവിടെ പറയാണ്, 38 വായിച്ചു, അവിടെ പറയാണ് സബദിപുത്രന്മാരുവരെയും കൂട്ടിക്കൊണ്ട് പോയി ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി, എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഖിതമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോടുകൂടി ഉണർന്നിരിപ്പിനെന്ന് പറഞ്ഞു. പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവിണ്ണു വീണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നീക്കണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്ന പോലെയല്ല നീ ഇച്ഛിക്കുന്ന പോലെ ആകട്ടെ എന്ന് പറഞ്ഞു. ആദ്യമായിട്ട് നമ്മൾ കാണുകയാണ് കർത്താവ് പറയാണ്, എന്റെ ഇച്ഛ പോലെയല്ല എന്റെ ഇച്ഛ ഈ പാനപാത്രം ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ്. ക്ലിയർ ആണ് അവിടെ യേശു ക്രിസ്തുവിന്റെ ഇഷ്ടം ഈ പാനപാത്രം ഒഴിവാക്കുക എന്നുള്ളതാണ്. എന്നാൽ അതിനെ സ്ട്രഗിളോടുകൂടി, വേദനയോടുകൂടി യേശു ക്രിസ്തു പിതാവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അടുത്ത വാക്യം പറയുമ്പോൾ താഴെ വെച്ചു, പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് അവൻ ഉറങ്ങുന്നത് കണ്ടു, പത്രോസിനോട് ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾ കഴിയുന്നില്ലയോ, പരീക്ഷയിൽ അകപ്പെടാതിരുന്ന് ഉണർന്നിൽ പ്രാർത്ഥിപ്പിന്, ആത്മാവൊരുക്കമുള്ളത് ജഡം ബലഹീനം അത്ര എന്ന് പറഞ്ഞു. രണ്ടാമതും പോയി ഒരേ കാര്യം വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ഒരു പ്രാവശ്യം പറഞ്ഞു, രണ്ടാമത് വീണ്ടും പറയാണ്. എന്താണ്? കർത്താവേ, പിതാവേ, ഞാനത് കുടിക്കാതെ അകം നീങ്ങിക്കൂടാ എങ്കിൽ നിന്റെ ഇഷ്ടം പോലെയാകട്ടെ എന്ന് പറഞ്ഞു. അനന്തരം പിന്നെയും വീണ്ടും വന്നു, അവൻ കണ്ണിന് പാരമേറിയാൽ അവർ ഉറങ്ങുന്നത് കണ്ടു, അവരെ വിട്ട് മൂന്നാമതും പോയി. എന്തു പറഞ്ഞേ? ഒരേ കാര്യം തന്നെ. ഇത് ഇത്ര ദൈവത്തിന്റെ അടുത്ത് ഒരു കാര്യം എത്ര പ്രാവശ്യം പറയണം? എത്ര പ്രാവശ്യമാണ് ഒരാൾ പ്രാർത്ഥിക്കുന്നത്? അത് എത്ര ക്ലിയറായിട്ട്, എത്ര വേദനയോടുകൂടി? എന്താണ് യേശു ക്രിസ്തു പറയുന്നത്? ഇനി അടുത്ത ഇതിലേക്ക് വരാം. മർക്കോസിന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിന്റെ 33-41 വരെയുള്ള വാക്യങ്ങൾ. മർക്കോസ് 14:33 ഇതേ കാര്യം തന്നെ പറയാം. പിന്നെ അവൻ പത്രോസിനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ടു പോയി ഭ്രമിക്കുവാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി. യേശു ക്രിസ്തുവിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ ഭ്രമിക്കുവാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി, എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു ഇവിടെ പാർ തുടർന്നിരിപ്പെന്ന് പറഞ്ഞു. പിന്നെ അവൻ മുമ്പോട്ട് വീണ്, കഴിയുമെങ്കിൽ ആ നാഴിക, ദ അവർ, നീങ്ങിപ്പോകണമെന്ന് പറഞ്ഞു. ഒരു പർട്ടിക്കുലർ അവറിനെ പറ്റി യേശു ക്രിസ്തു പറയാണ്, ആ അവർ ഒന്ന് നീങ്ങിപ്പോയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പ്രാർത്ഥിച്ച് അബ്ബാ പിതാവേ, നിനക്കെല്ലാം കഴിയുമെന്ന് പറഞ്ഞു. ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ. ക്ലിയർ ആണ്, യേശു ക്രിസ്തുവിനെയാണ് ഈ പാനപാത്രം എന്നിൽ നീക്കണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല നീ ഇച്ഛിക്കുന്നതന്നെ ആട്ടുന്നു. 23-ാമത്തെ വാക്യത്തിൽ പിന്നെയും പോയി അതേ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. മൂന്നാമത് വീണ്ടും ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 23-ാമത്തെ അധ്യായത്തിന്റെ 44-40 വാക്യങ്ങൾ. ഈ ലൂക്കോസ് 23:44 വാക്യങ്ങൾ, സോറി ലൂക്കോസ് 22 40 വാക്യങ്ങൾ, 22 മുതൽ വാക്യങ്ങൾ എന്ന് പറഞ്ഞു. പിന്നെ അവൻ മുന്നേ ഒരു കല്ലേറ് പോലും വാങ്ങിപ്പോയി, പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം ഇന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ ഒരു കാര്യം കൂടി അഡീഷണൽ ആയിട്ട് ലൂക്കോസ് എഴുതുന്നുണ്ട്. നമ്മൾ ഈ എല്ലാ സുവിശേഷങ്ങളോടും വായിച്ചാലേ ആ പൂർണ്ണ പിക്ചർ കിട്ടത്തുള്ളൂ. അവിടെ പറയണം, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. ഇവിടെ എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്ന് പറയുന്നില്ല, എന്നാൽ മറ്റിടത്ത് പറയാണ് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. 3-ാമത്തെ പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷനായി. അടുത്ത വാക്യം പറയണം, അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഇവിടെയും അഡീഷണൽ ആയിട്ട് ബാക്കി ആരും പറയാത്തൊരു കാര്യം പറയുന്നുണ്ട്, അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളികൾ പോലെ. അന്നേരം ഇറ്റ് വാസ് എ റിയൽ സ്ട്രഗിൾ. മരണവേദനയോടുകൂടിയുള്ള പ്രാർത്ഥന, മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടിയുള്ള ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയാണ് ഇവിടെ കാണുന്നത്. എന്തിനാണിതൊക്കെ? എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥന? എന്തിനിങ്ങനെ പ്രാർത്ഥിക്കണം? യോഹന്നാന്റെ സുവിശേഷം പറയുമ്പോൾ ഇതൊന്നും യോഹന്നാൻ എഴുതുന്നില്ല. ഈ കാര്യങ്ങളൊന്നും എഴുതാതെ യോഹന്നാൻ ഒറ്റ വാക്കിൽ യേശു ക്രിസ്തുവിന്റെ ഹൃദയം പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 12-ാമത്തെ അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം, അവിടെ പറയാണ്, ഇപ്പോൾ എന്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. മുകളിൽ പറയാണ്, ഗോതമ്പുമ്മണി നിലത്ത് വീണ് ചാകുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ലൂക്കോസ് പറയാണ്, കർത്താവേ ആ നാഴിക നീങ്ങിപ്പോയെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് പറയണം, ആ നാഴികയിലേക്ക് എത്തിയിരിക്കുന്നു. എന്നിട്ട് അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഇപ്പോൾ എന്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്തു പറയണ്ടു? പിതാവേ ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എന്നിട്ട് പറയണം, എങ്കിലും ഞാൻ ഈ നാഴിക നിമിത്തം വന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞത് ഇവിടെയാണ്, ഏറ്റവും വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. യേശു ക്രിസ്തു ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വന്നപ്പോൾ വളരെ ക്ലിയറായിട്ട് പറയാണ്, ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് ദിസ്, എനിക്ക് ഇത് ചെയ്യാനായിട്ട് താല്പര്യമില്ല. അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്, ഇത് നീങ്ങിപ്പോണം, കഴിയുമെങ്കിൽ നീങ്ങിപ്പോണം. വീണ്ടും 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 പ്രാർത്ഥിക്കാം. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം. എന്തിനാണ് 3 പ്രാവശ്യം ഒരാൾ പ്രാർത്ഥിക്കുന്നത്? ഒറ്റ പ്രാർത്ഥനയും കൊണ്ട് മറുപടി കിട്ടത്തില്ല. എത്ര പ്രാവശ്യം നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം? എബ്രായലേഖനം വായിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരവുണ്ട്. എന്താണെന്നറിയാമോ? അവന് ഭയഭക്തി നിമിത്തം എന്ത് ലഭിച്ചു? മറുപടി ലഭിച്ചു. 3-ാമത്തെ പ്രാവശ്യമാണ് മറുപടി ലഭിച്ചത്. മറുപടി എന്ന് പറയുന്നത് എപ്പോഴും ഓക്കെ എന്നുള്ളതല്ല, ദൈവത്തിന്റെ ഇഷ്ടം ഇന്നതാണ് എന്ന് കൺഫേം ചെയ്യുന്നതാണ് മറുപടി. പൗലോസ് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചല്ലേ? പൗലോസ് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. 3-ാമത്തെ പ്രാവശ്യം മറുപടി എന്തായിരുന്നു? എന്റെ കൃപ നിനക്ക് മതി. ഇതായിരുന്നു മറുപടി. യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ലൂക്കോസ് പറയാണ്, ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നവനെ ശക്തിപ്പെടുത്തി. അന്നേരം അടുത്തതായിട്ടുള്ള ചോദ്യം, എന്തിനാണ് ഇത്രയും സകലം ചെയ്ത് പ്രാർത്ഥിക്കേണ്ട കാര്യം? എന്തൊഴിവാക്കാൻ? എന്തൊഴിവാക്കാനാണ് ഒരു മനുഷ്യൻ ഇത്രയും പ്രാർത്ഥിക്കേണ്ടത്? യേശു ക്രിസ്തുവിന്റെ ശാരീരിക മരണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് യേശു ക്രിസ്തു ഇത്രയും പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. കാരണം യേശു ക്രിസ്തു മരിക്കുമ്പോൾ യേശു ക്രിസ്തു പിതാവിന്റെ സന്നിധിയിലേക്കാണ് പോയത്. പിതാവേ എന്റെ ആത്മാവിനെ നിന്റെ സന്നിധിയിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പൗലോസ് പറയാണ് വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടി ആയിരിക്കുന്നത് ഏറ്റവും നല്ലത്. എന്നിട്ടാണ് മരിക്കുന്നത് എനിക്ക് ലാഭം. ഇതാണ് ദൈവഭക്തന്മാരുടെ പ്രാർത്ഥന. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു ഒഴിവാക്കാനായിട്ട് പ്രാർത്ഥിച്ചത് എന്നുള്ളതും എല്ലാ സുവിശേഷങ്ങളിലും കൂടി നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതിലേക്ക് ഇനി നമുക്ക് ഈ പറഞ്ഞ വാക്യങ്ങളുടെ എല്ലാം റിസൾട്ട് എന്ത് നാഴികയാണ്, ഏതാണ് ഒഴിവാക്കാനായിട്ട് കർത്താവ് പ്രാർത്ഥിച്ചത്, എന്താണ് കർത്താവിന്റെ പ്രാർത്ഥനയുടെ റിയൽ സ്ട്രഗിൾ എന്ന് മനസ്സിലാക്കണമെങ്കിൽ മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ അധ്യായത്തിന്റെ 45 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. മത്തായി 27-ാമത്തെ അധ്യായത്തിന്റെ 45 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ പറയാണ്, 6 മണി നേരം മുതൽ 9 മണി വരെ, 3 മണിക്കൂർ നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9 മണി നേരമായപ്പോൾ യേശു ക്രിസ്തു നിലവിളിക്കുകയാണ്, ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് ഉറക്കെ വിളിച്ചു. അതിന്റെ അർത്ഥം, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. ചെല്ലു പറയുന്ന ഇതൊരു സങ്കീർത്തനം അങ്ങ് ചൊല്ലുമായിരുന്നു. സങ്കീർത്തനം ജസ്റ്റ് ഒരു ചൊല്ലലായിരുന്നു, അതൊരു ചൊല്ലലും. അത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അതല്ല. There was something happening. There endo adibhayangaramayittulla karyam nadakkunnundu.
Idu olivakkan vendite thanne aanu karthavu moonu pravisham prarthichu.
Endanu ariyamo paapathinte real effect manushyan ettedukkumbol adu sharirika maranamalla devathil ninnulla vervaadu thanneyanu.
ഇതാണ് കർത്താവിന് ഒഴിവാക്കാനായിട്ട് പ്രാർത്ഥിച്ചത്. ഇതാണ് കഴിയുമെങ്കിൽ ഒഴിവാക്കാനായിട്ട് പ്രാർത്ഥിച്ചത്. കഴിയുമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ, പക്ഷേ വേറൊന്നും കൊണ്ടും മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ കഴിയുകയില്ല. ഞാൻ വരുമ്പ് പറഞ്ഞു, യേശു ക്രിസ്തുവിന് സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും ഒറ്റ വാക്കുകൊണ്ട് ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കണമെങ്കിൽ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവരാകൊണ്ട് അവരെ പോലെ ജഡരക്തങ്ങളോടുകൂടിയവരായി പാപമില്ലാത്തവനായി വന്ന് പാപം ഏറ്റെടുത്ത് പാപത്തിന്റെ പരിണിത ഫലമായിട്ടുള്ള ദൈവത്തിൽ നിന്നുള്ള വേർപാട് എക്സ്പീരിയൻസ് ചെയ്തെങ്കിലേ ഒക്കൂ. ഇത് ബൈബിൾ പഠിപ്പിക്കുന്ന ക്ലിയർ ട്രൂത്ത് ആണ്, പുതിയ ഉപദേശമൊന്നുമല്ല. അവിടെ പറയാണ്, യേശു ക്രിസ്തു നിലവിളിക്കുകയാണ്, എലി എലി ലമ്മ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. അതിന്റെ അർത്ഥം പറയാണ്, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കേട്ട. അതിന്റെ 50-ാമത്തെ വാക്യത്തിൽ പറയാണ്, രണ്ടാമത് ഒരു നിലവിളി കൂടി വിളിക്കുന്നുണ്ട്, യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശീല മേൽ തൊട്ട് അടിവരെയും കേട്ടു. രണ്ട് നിലവിളിയുണ്ട്. ആദ്യത്തെ നിലവിളിയിൽ വളരെ വ്യക്തമായിട്ടാണ്, എലി എലി ലമ്മ ശബക്താനി എന്നുള്ള നിലവിളിയാണ് എന്ന് പറഞ്ഞാൽ, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നുള്ള നിലവിളിയാണ്. രണ്ടാമത്തെ നിലവിളി എന്താണെന്നുള്ളത് മത്തായി എഴുതിയിട്ടില്ല. മർക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിന്റെ 37-38 33-ാമത്തെ വാക്യം, 9-ാം മണി നേരത്ത് യേശു എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥമുള്ള ഏലോഹി ഏലോഹി ലമ്മ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. 37-ാമത്തെ വാക്യം പറയുന്നു, വീണ്ടും പറയുന്നു, യേശു ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. ഉടനെ മന്ദിരത്തിലെ തിരശീല മേൽ തൊട്ട് അടിയോളം ചിന്തിപ്പോയി. രണ്ടാമത്തെ നിലവിളി എന്താണെന്നുള്ള അവിടെയും എഴുതിയിട്ടില്ല. ലൂക്കോസിന്റെ സുവിശേഷം 23-ാമത്തെ അധ്യായത്തിന്റെ 44 മുതൽ മുമ്പോട്ടുള്ള വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 23:44-45 വാക്യങ്ങൾ, ദേവമന്ദിരത്തിലെ തിരശീല നടുവേ ചിന്തിപ്പോയി. യേശു അത്യുച്ചത്തിൽ, പിതാവേ എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. അന്നേരം ആദ്യത്തെ നിലവിളിയുടെ കാര്യം ലൂക്കോസ് എഴുതിയിട്ടില്ല. ലൂക്കോസ് എഴുതിയിരിക്കുന്ന രണ്ടാമത്തെ നിലവിളി എന്താണെന്നുള്ളതാണ്. ആദ്യത്തെ നിലവിളി എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്താണെന്നുള്ളതാണെങ്കിൽ, രണ്ടാമത്തെ നിലവിളി ഉറക്കെ നിലവിളിച്ച് പറയാണ്, പിതാവേ എന്റെ ആത്മാവിനെ തൃക്കൈയിലേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആദ്യം ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നുള്ള നിലവിളിയായിരുന്നെങ്കിൽ, രണ്ടാമത് പിതാവേ നിന്റെ കയ്യിൽ എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. യോഹന്നാൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 19:30 ഇത് ഒരു ഓർഡറിൽ നമ്മൾ വായിച്ചാൽ, യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ ഗത്സമനയിലെ കാര്യം ഓർഡറിൽ വായിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും കൂടി ക്ലിയർ പിക്ചർ കിട്ടും. എന്തുവാണ് യേശുക്രിസ്തു പ്രാർത്ഥിച്ചത്, എങ്ങനെയാണ് യേശുക്രിസ്തുവിന് മറുപടി ലഭിച്ചത്, എന്തായിരുന്നു മറുപടി എന്നുള്ളത് 4 സുവിശേഷം കൂടി വായിച്ചാൽ മനസ്സിലാവും. എന്തായിരുന്നു ആ നാഴിക എന്നുള്ളത് മനസ്സിലാവും. അടുത്തതായിട്ടുള്ള 4 സുവിശേഷം വായിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ക്ലിയർ പിക്ചർ കിട്ടും. ആദ്യം യേശുക്രിസ്തു നിലവിളിക്കുകയാണ്, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് നിലവിളിക്കുകയാണ്. രണ്ടാമത് ഉറക്ക നിലവിളിക്കുകയാണ്, പിതാവേ എന്റെ ആത്മാവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു പറയാണ്. മൂന്നാമത് പ്രാണൻ വിടുന്നതിന് പറയാണ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ്, എവറിത്തിങ് ഈസ് ഫുൾഫിൽഡ് എന്ന് പറയാം. ഇനി നമ്മൾ എബ്രായ ലേഖനത്തിലേക്ക് വരാം. എബ്രായ ലേഖനം അതിന്റെ 5-ാമത്തെ അധ്യായം, എബ്രായ ലേഖനം 5-ാമത്തെ അധ്യായം 5-ാമത്തെ അധ്യായത്തിന്റെ 7, 8, 9 വാക്യങ്ങൾ അവിടെ പറയാണ്, ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷയും അപയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു. എന്നിട്ട് പറയാണ്, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണബോധനായി തീർന്നു. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഹി വാസ് മെയ്ഡ് പെർഫെക്റ്റ്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, യേശു ക്രിസ്തു പെർഫെക്റ്റ് ആയിട്ട് തീർന്നു. എന്താണ് ഇവിടെ പെർഫെക്റ്റ് ആയി തീർന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? ഞാൻ തിരിച്ചു വരട്ടെ ആദ്യം പറഞ്ഞതിലേക്ക്. യേശു ക്രിസ്തു, ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത് തന്നെ പെർഫെക്റ്റ് ആയിട്ടാണ് ജനിച്ചത്. അല്ലെ? യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ഇംപെർഫെക്റ്റ് ആയിട്ടല്ല, പാപം എന്ന ഇംപെർഫെക്ഷൻ ഇല്ലാതെ ഈ കുഞ്ഞായിട്ട് ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ യേശുക്രിസ്തു പെർഫെക്റ്റ് ആയിരുന്നു. യേശുക്രിസ്തുവിന് 10 വയസ്സായപ്പോൾ യേശുക്രിസ്തു പെർഫെക്റ്റ് ആയിരുന്നു. യേശുക്രിസ്തുവിന് 20 വയസ്സായപ്പോൾ യേശുക്രിസ്തു പെർഫെക്റ്റ് ആയിരുന്നു. യേശുക്രിസ്തുവിന് 30 വയസ്സായപ്പോഴും യേശുക്രിസ്തു പെർഫെക്റ്റ് ആയിരുന്നു. യേശുക്രിസ്തുവിന് ഒരിക്കൽ പോലും ഇംപെർഫെക്ഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇംപെർഫെക്ഷനിൽ നിന്ന് പെർഫെക്ഷനിലേക്ക് യേശുക്രിസ്തു വരേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ ഇവിടെ എന്താണ് യേശുക്രിസ്തു പെർഫെക്റ്റ് ആയി തീർന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? അവിടെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചാൽ മനസ്സിലാവും. അവിടെ പറഞ്ഞിരിക്കുകയാണ്, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞു. രണ്ട് കാര്യങ്ങളിലാണ് യേശുക്രിസ്തു പെർഫെക്റ്റ് ആയി തീർന്നത്. എന്തൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന് കഷ്ടങ്ങൾ, രണ്ട് അനുസരണം. ഈ രണ്ട് കാര്യങ്ങളും പെർഫെക്റ്റ് ആയി തീരുന്നത് ക്രൂശിലെ അവസാനത്തെ ദൈവത്തിന്റെ ഇഷ്ടവും കൂടി ചെയ്ത് തീരുമ്പോൾ മാത്രമേ പെർഫെക്റ്റ് ആവുള്ളൂ. ഞാൻ തിരിച്ചു ചോദിക്കാം, യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നു, പെർഫെക്റ്റ് ആയിരുന്നു തന്റെ സ്വഭാവത്തിൽ. യേശുക്രിസ്തു 5-ാമത്തെ വയസ്സിൽ യേശുക്രിസ്തു പറയാനായിട്ട് കഴിയുമോ? സകല നിവൃത്തിയാന്ന് പറയാൻ കഴിയുമോ? കഴിയുമോ? ഇല്ല. കാരണം പിന്നെയും ചെയ്തു തീർക്കാനായിട്ടുണ്ട്. കഷ്ടങ്ങൾ തികഞ്ഞു എന്ന് പറയാൻ കഴിയുമോ? ഇല്ല, പിന്നെയും കിടക്കുന്നു. 20-ാമത്തെ വയസ്സിൽ ചെയ്യാനായിട്ട് പറയാനായിട്ട് കഴിയുമോ? എന്നാൽ യേശുക്രിസ്തു ശുശ്രൂഷ തുടങ്ങുമ്പോൾ തന്നെ ദൈവം പറയുന്നുണ്ട്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പറയുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ ഏത് സമയത്തെ ജീവിതം നോക്കിയിട്ടും പിതാവായ ദൈവത്തിന് പറയാനായിട്ട് കഴിയും, ഐ ആം വെൽ പ്ലീസ്ഡ്, ഹി ഈസ് പെർഫെക്റ്റ് ഇൻ ഹിസ് നേച്ചർ. എന്നാൽ യേശുക്രിസ്തു ചെയ്ത് തീർക്കേണ്ട ഒരു കോഴ്സ് ഓഫ് ട്രിബുലേഷൻ, കോഴ്സ് ഓഫ് അനുസരണം, ഒബീഡിയൻസ്, ഇത് രണ്ടും ഉണ്ടായിരുന്നു. അതിന്റെ അവസാനത്തെ അനുസരണം എന്നുള്ളത് ഗെത്സെമനയിൽ വെച്ചിട്ട് കർത്താവ് പറയാണ്, പിതാവേ നിന്റെ ഇഷ്ടം നടക്കട്ടെ, എന്റെ ഇഷ്ടമല്ല. ഫിലിപ്പിലേഖനത്തിൽ യേശുക്രിസ്തുവിന്റെ ചരിത്രം ഒറ്റ അധ്യായത്തിൽ എഴുതുമ്പോൾ പറയാണ്, അവൻ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണയുള്ളവനായിരുന്നു. ക്രൂശിലെ മരണം എന്നുള്ളതായിരുന്നു അവസാനത്തെ അനുസരണത്തിന്റെ ലാസ്റ്റ് ഫുൾ സ്റ്റോപ്പ്. അതുവരെയും യേശുക്രിസ്തു തികഞ്ഞവനായിട്ടില്ലായിരുന്നു. എന്തിൽ? അനുസരണത്തിലും കഷ്ടത്തിലും മാത്രം. പക്ഷെ യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ തന്നെ തികഞ്ഞവനായിരുന്നു. പെർഫെക്റ്റ് ഇൻ നേച്ചർ ബട്ട് നോട്ട് പെർഫെക്റ്റ് ഇൻ ഒബീഡിയൻസ്. ഡിസൊബീഡിയൻസ് ചെയ്തുകൊണ്ടല്ല, ഒബീഡിയൻസിന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അതാണ് എബ്രായലേഖന കർത്താവ് പറയുന്നത്, ആ കോഴ്സ് കംപ്ലീറ്റ് ആയിക്കൊണ്ട് അവൻ എന്തായി തീർന്നു അറിയാമോ? തിരശീല കീറി അവൻ മൽക്കീസേക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനായി തന്റെ രക്തവും കൊണ്ട് യേശുക്രിസ്തു ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലുകയാണ്. ഇതാണ് എബ്രായലേഖന കർത്താവ് ഈ പറഞ്ഞു ക്ലോസ് ചെയ്യുന്ന കാര്യം. ഞാൻ എന്തിനാ ഇതൊക്കെ പറഞ്ഞു? ഇതൊക്കെ ഒരു നല്ല കാര്യം, തിയറി, നല്ല ഉപദേശം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണോ ദൈവാനന്ദൻ പറയുന്നത്? ദൈവാനന്ദത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ദേർ ഇസ് എ ക്ലിയർ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ. യേശുക്രിസ്തുവിന്റെ ഈ കഷ്ടതയിലെ ഈ അനുസരണത്തിന്റെ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ എവിടാണ്? അടുത്ത വാക്യത്തിൽ പറയാണ്, എന്താണെന്ന് അറിയാമോ? അവിടെ പറയാണ്, അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായിത്തീർന്നു. യേശുക്രിസ്തു ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് എന്തിനാണെന്ന് അറിയാമോ? തന്നെ അനുസരിക്കാനായിട്ട് ചില ആൾക്കാർക്ക് ഈ ഭൂമിയിൽ ഒരു കോഴ്സ് ഉണ്ട്. യേശുക്രിസ്തുവിനെ പോലെ തന്നെ നമുക്കും ഒരു കോഴ്സ് ദൈവം വെച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ കോഴ്സ് 33 വർഷം കൊണ്ട് കഴിഞ്ഞു. നമ്മളുടെ കോഴ്സ് എത്ര വർഷം കൊണ്ട് കഴിയുമെന്ന് നമുക്കറിയത്തില്ല. നമുക്ക് ചിലപ്പോൾ 40 വയസ്സിലായിരിക്കാം നമ്മൾ മരിക്കുന്നത്, 50 വയസ്സിലായിരിക്കാം മരിക്കുന്നത്, ഇനി 100 വയസ്സുവരെ നമ്മൾ ജീവിച്ചിരുന്നേക്കാം. ഞാൻ പറയട്ടെ, പക്ഷെ നമ്മുടെ ജീവിതം വേസ്റ്റ് ആയി തീരും ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ ഫുൾഫിൽ ആയില്ലെങ്കിൽ. പക്ഷെ നമ്മൾ എത്ര വയസ്സിൽ മരിച്ചാൽ പോലും, ഏത് വയസ്സിൽ മരിച്ചാലും ദൈവത്തിന്റെ ഇഷ്ടം ഫുൾഫിൽ ചെയ്തു എന്ന് പറഞ്ഞ് നമുക്ക് നിവൃത്തിയായി എന്ന് കർത്താവിനെ പോലെ പറയാനായിട്ട് കഴിയുമെങ്കിൽ. പക്ഷെ അത് കഴിയാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു മരിച്ചതെന്ന് പറഞ്ഞത്. അത് മനുഷ്യന് കഴിയത്തില്ലായിരുന്നു. മനുഷ്യന് കഴിയാഞ്ഞപ്പോൾ അത് കഴിയാൻ വേണ്ടിയിട്ട് യേശുക്രിസ്തു ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി ദൈവത്തിന്റെ അവസാനത്തെ പാനപാത്രം ഏറ്റെടുത്ത് കുടിച്ചു. ദൈവ ക്രോധത്തിന്റെ പാനപാത്രം ഏറ്റെടുത്ത് കുടിച്ചതുകൊണ്ട് നമുക്ക് ഇന്ന് രക്ഷയുടെ പാനപാത്രം കർത്താവ് തരികയാണ്. ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തു നിർത്തിയിടത്ത് മനുഷ്യന്റെ ക്രിസ്ത്യാനിയുടെ ജീവിതം തുടങ്ങുകയാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ അവൻ നമ്മളെ ചേർത്ത് ക്രൂശിക്കപ്പെട്ടു. അവിടെ വെച്ച് നമ്മൾ ഒരു പുതിയ സൃഷ്ടിയായി തീർന്നിട്ട് നമ്മുടെ മുമ്പിൽ ഒരു ജീവിതം വെച്ചിരിക്കുകയാണ്. നമ്മൾ തിരിച്ചു നോക്കാം, നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തില്ലെങ്കിൽ അത്രയും ഡിസാസ്ട്രസ് ലൈഫ് വേറെയില്ല. നമ്മളുടെ അത്രയും പാഴായി പോയ ജന്മം വേറെയില്ല. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാലും, എന്തൊക്കെ അച്ചീവ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഞാൻ പറയട്ടെ, കർത്താവിന്റെ സന്നിധിയിൽ കർത്താവ് പറഞ്ഞതുപോലെ അവസാനം ആ ഓട്ടം ഓടി തീർക്കാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം വേസ്റ്റ് ആയി തീരും. അതുകൊണ്ടാണ്, അതാണ് അതിന്റെ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ. അവിടെ പറയാണ്, തന്നെ അനുസരിക്കുന്നവർക്ക് നിത്യരക്ഷയുടെ കാരണബോധം, ഓതർ ഓഫ് സാൽവേഷൻ, സോഴ്സ് ഓഫ് എറ്റേണൽ സാൽവേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മനുഷ്യന് തന്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ കഴിയുകയില്ല, യേശു ക്രിസ്തുവിനെ പോലെ ഓടാൻ കഴിയുകയില്ല. എന്നാൽ എന്ത് ചെയ്യുന്നറിയാമോ, യേശു ക്രിസ്തു ഓടി തീർത്തിട്ട് അവിടെ വെച്ചിട്ട് തിരശീല കീറി ഒരു പുതിയ വഴി ഒരുക്കിയിട്ട് പറയാണ്, നൗ യു ക്യാൻ റൺ ആൻഡ് ഫുൾഫിൽ ദിസ് ലൈഫ്. തന്നെ അനുസരിക്കുന്നവർക്ക് നിത്യരക്ഷയുടെ വഴി തുറന്നു വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഇതാണ് എബ്രായ ലേഖന കർത്താവിന്റെ അഞ്ചാമത്തെ അധ്യായത്തിന്റെ സബ്ജക്ട്. യേശു ക്രിസ്തു മഹാപുരോഹിതനായതുകൊണ്ടാണ്. എന്റെ ബാക്കി ഡീറ്റെയിലേക്ക് പോകാനായിട്ട് കഴിയില്ല. ഈ എബ്രായ ലേഖന 5-6 തുടർച്ചയായിട്ട് തന്നെ പറഞ്ഞു പോവുകയാണ്. ഞാൻ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ എടുത്തത്. യേശു ക്രിസ്തു ചെയ്ത് തീർത്തത് നമുക്ക് വേണ്ടിയിട്ട് നിത്യരക്ഷയുടെ, നമ്മൾ യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ കൂടി നമുക്ക് പാപമോചനം വന്നുവെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ അനുസരണത്തിൽ കൂടി, യേശു ക്രിസ്തു തുറന്ന ജീവന്റെ പുതുവഴിയിൽ കൂടി നമുക്കൊരു വഴി തുറന്നു വന്നിട്ട് യേശു ക്രിസ്തു പറയാണ്, ദൈവത്തിന്റെ ഇഷ്ടം ഫുൾഫിൽ ചെയ്യാനായിട്ട് നമുക്കും കഴിയും. അത് കഴിഞ്ഞില്ല എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതവും വ്യർത്ഥമായി തീരും. ദൈവത്തിന്റെ